SBS റേഡിയോ.
ക്രിക്കറ്റിൽ എന്തും സംഭവിക്കാം എന്ന് തെളിയിക്കുന്ന മറ്റൊരു ലോകകപ്പ് മത്സരത്തോടെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ ആരാധകരുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് വിരാമമിട്ട് ഇന്ത്യൻ നിര 2019 ലോകകപ്പിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ കിവീസ് നിര മറ്റൊരു ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നു. മഴ മൂലം ആദ്യ സെമി ഫൈനൽ രണ്ടാം ദിവസത്തേക്ക് നീങ്ങിയപ്പോൾ ആവേശം കൊടുമുടിയോളം എത്തിയ അന്തിമ നിമിഷങ്ങളായിരുന്നു ഇന്ത്യയും കിവീസും തമ്മിലുള്ള മത്സരത്തിൽ. റൗണ്ട് റോബിനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ നിര പുറത്തായതിനെക്കുറിച്ച് ഇംഗ്ലണ്ടിൽ മത്സരം നേരിട്ട് കണ്ട ചില മലയാളികളോടും ഓസ്ട്രേലിയയിലെ ചില മലയാളികളോടും സംസാരിക്കുകയാണ് SBS മലയാളം. ഇംഗ്ലണ്ടിൽ 15 വർഷത്തോളമായി താമസിക്കുന്ന കിരൺ മാണി ഇന്ത്യൻ ടീമിന്റെ വലിയൊരു ആരാധകനാണ്. ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ പുറത്തായതിനു ശേഷം ദുഃഖം മറച്ചുവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കണ്ണീരിലായിരുന്നു അദ്ദേഹം.
I don't know how to express it. It's like I'm still crying. I'm still crying, honestly. We are in tears, that's all. Simple as that.
ഇന്ത്യൻ ബാറ്റിംഗിന്റെ തുടക്കം തന്നെ മൂന്ന് മുൻനിര ബാറ്റ്സ്മാൻമാരെ നഷ്ടപ്പെട്ട ഇന്ത്യക്ക് വീണ്ടും വിജയപ്രതീക്ഷ നൽകിയത് ധോണിയും ജഡേജയുമാണ്. ഇന്ത്യൻ ആരാധകർക്ക് വിജയസാധ്യത നൽകിയെങ്കിലും അവസാനം കീവീസായിരുന്നു സമ്മർദ്ദത്തിൽ വിജയം കൈവരിച്ചത്. ധോണിയുടെ റൺഔട്ട് നിർണായകമായെന്ന് കിരൺ പറയുന്നു.
ഈവൻ ധോണി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ 100% ഷുവർ പറയാണ്, എനിക്ക് ധോണി അറിയാം. എന്റെ FB വേണമെങ്കിൽ നോക്കി, എന്റെ പേര് കിരൺ മണി, FB നോക്കി, ഞാൻ കിരൺ ധോണിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എന്നുള്ള ചിത്രം. ധോണി വുഡ് ഹാവ് ബീൻ ദി വേൾഡ് ഹീറോ ആൻഡ് വുഡ് ഹാവ് ബീൻ അച്ചീവ്ഡ് ദാറ്റ്. എന്താ പറയാ, അത് ആ ഫൈനൽ ഹി വുഡ് ഹാവ് ബീൻ ദി ഹീറോ ആൻഡ് ഹി വുഡ് ഹാവ് പുള്ളി നമ്മളെ ജയിപ്പിച്ചേന്.
ഇന്ത്യ പുറത്തായതോടെ ഇനി ഇംഗ്ലണ്ട് കപ്പ് നേടണമെന്നാണ് കിരണിന്റെ ആഗ്രഹം.
ഞങ്ങളിപ്പോ ഇംഗ്ലണ്ടിലാണ്, ഇപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഇംഗ്ലണ്ടിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇംഗ്ലണ്ട് വേഴ്സസ് ന്യൂസിലൻഡ് ഫൈനൽ വരണം, ഇംഗ്ലണ്ട് എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
ന്യൂസിലൻഡിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയതെന്ന് ഇംഗ്ലണ്ടിൽ കളി കണ്ട ശേഷം KC വിജയ് പറയുന്നു. ഇന്ത്യൻ മധ്യനിര ശക്തമല്ലായിരുന്നതും കാരണമായി വിജയ് പറയുന്നു.
തീർച്ചയായും എന്താ വെച്ചാൽ ലീഗ് സ്റ്റേജിലൊക്കെ നല്ല പെർഫോമൻസ് തന്ന ടേബിൾ ടോപ്പ് ചെയ്തൊരു ടീമായിരുന്നു ഇന്ത്യ. എന്നിട്ട് പിന്നെ സെമി ഫൈനലിൽ വന്ന് ഇങ്ങനെ ഒരു പരാജയം വല്ലാത്തൊരു മോശം ക്ലൈമാക്സ് ആയിപ്പോയി. എന്നാലും ന്യൂസിലൻഡ് അത്ഭുതകരമായി കളിച്ചു. അവരെ ഫാസ്റ്റ് ബോളിംഗ് ആകർഷകമായിരുന്നു. ഫസ്റ്റ് 10 ഓവറിൽ അവർ ചെയ്ത ആ ലൈനും ലെങ്ത്തും അവരുടെ അപ്രോച്ചും അസാധ്യമായിരുന്നു. അതുകൊണ്ട് നമ്മളെ ബാറ്റ്സ്മാനെ പൊതുവായി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താച്ചാൽ ലീഗ് സ്റ്റേജ് ഇത്രയും നന്നായി പ്രകടനം വെച്ചിട്ട് ഒരു മോശക്കളിയായി, ഇപ്പം അത്രയേ ഉള്ളൂ, ഒരു ഒരു കളി, അതുകൊണ്ട് നമ്മൾ ഔട്ടായി.
ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാരിൽ അമിതമായ പ്രതീക്ഷ ടീമിനുള്ളതായി വിജയ് ചൂണ്ടിക്കാട്ടുന്നു.
തീർച്ചയായും എന്താച്ചാൽ ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. അതായത് നമ്മളെ ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ 69% റൺസ് അടിച്ചു, മിഡിൽ ഓർഡർ 30% റൺസ് അടിച്ചു, പിന്നെ ടെയില് 1%. അപ്പോൾ പിന്നെ നമ്മൾ ഇന്ത്യൻ ടീം ഭയങ്കരമായ ടോപ്പ് ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ടോപ്പ് ഓർഡർ കളിച്ചാലേ നമ്മൾ ജയിക്കുന്ന ആ ഒരു അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. മിഡിൽ ഓർഡർ വീക്കായതുകൊണ്ട് ടോപ്പ് ഓർഡറിൻ്റെ മേലും പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് ടെയിലില്ല, ടെയിൽ ഭയങ്കര വീക്കാണ്. ടെയിലുണ്ട്, പക്ഷേ ടെയിൽ ഭയങ്കര വീക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 24 for 4, അതായത് 24 4 വിക്കറ്റ് പോയി 10 ഓവറിൽ. അതൊരു കഷ്ടമായ ഒരു കാര്യമാണ്. എന്നാലും ജഡേജയും ധോണിയും വെച്ച പ്രദർശനം നല്ല പ്രശ്നമായിരുന്നു. കോഹ്ലി ഒരു അസാധ്യ ബാറ്റ്സ്മാനായിരുന്നു. രോഹിത് ശർമ്മ പോലെ നല്ല ഫോമായിരുന്നു. 647 റൺസ് അടിച്ചിട്ടാണ് ഈ കളിക്ക് വന്നത്. എന്നിട്ട് പിന്നെ ഈ കളിയിൽ ശരിക്കും കളിച്ചില്ല, ഐ മീൻ പെട്ടെന്ന് ഔട്ടായി. എല്ലാ ബാറ്റ്സ്മനും സംഭവിക്കുന്നൊരിതാണ്, ഒരു മോശക്കളി എല്ലാവർക്കും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഐ മീൻ കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയും കുഴപ്പമില്ലാത്തൊരു രീതിയിലായിരുന്നു പോയത്.
ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ നടന്ന ആദ്യ സെമി ഫൈനലിൽ ഇന്ത്യ പുറത്തായതിനു ശേഷം ഇംഗ്ലണ്ടിലുള്ള രണ്ട് ക്രിക്കറ്റ് ആരാധകരുടെ വാക്കുകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി ഓസ്ട്രേലിയയിലെ ചില ക്രിക്കറ്റ് ആരാധകർ SBS മലയാളവുമായി സംസാരിച്ചതുകൂടി കേൾക്കാം. ഇന്ത്യ പുറത്തായെങ്കിലും ഇന്ത്യൻ ടീമംഗങ്ങളെ കുറ്റം പറയാൻ താല്പര്യമില്ലെന്നാണ് അഡലൈഡിലുള്ള കൃഷ്ണദാസ് പറയുന്നത്. ഇന്നലത്തെ ദിവസം ഒരു മോശം ദിവസമെന്ന് കണക്കാക്കാൻ മാത്രമാണ് അദ്ദേഹത്തിന് താല്പര്യം.
ഡെഫിനറ്റ്ലി ഇന്ത്യ പുറത്തായതിൽ നല്ല വിഷമുണ്ട്. ഐ എം വെരി മച്ച് ഡിസപ്പോയിന്റഡ്. ബട്ട് അതൊരു ക്രിക്കറ്റ് മാച്ചാണ്. അഗെയിൻ ദാറ്റ്സ് എ വൺ ഓഫ് ഡേ ഫോർ ദ ഇന്ത്യൻ ടീം. അങ്ങനെ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ബട്ട് ഡെഫിനറ്റ്ലി വി ആർ ഡിസപ്പോയിന്റഡ്. ആസ് എ ക്രിക്കറ്റ് ഫാൻ ഐ വുഡ് ഹാവ് ലവ്ഡ് ടു സീ ഇന്ത്യൻ ടീം പ്ലേയിങ് അറ്റ് ലോർഡ്സ് ഓൺ ദ 14th of July. പക്ഷേ എന്ത് ചെയ്യാനാ, വി ഹാഡ് എ വൺ ഓഫ് ഡേ, നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ പെർഫോം ചെയ്തില്ല, ആൻഡ് ലെഫ്റ്റ് ടു ലേറ്റ് ഫോർ ധോണി ആൻഡ് ജഡേജ ടു ഫിനിഷ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്.
എന്തായിരുന്നു പ്രധാനമായിട്ടും ആ മഴ ഉണ്ടായത് എങ്ങനെയായിരിക്കണം ബാധിച്ചത്? കാരണം ഈസി ആയിട്ട് കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിലേക്ക് വന്നു കാണുമോ ഇന്ത്യൻ ടീമിന്?
മഴ ഡെഫിനറ്റ്ലി ഒരു ഫാക്ടർ ആയിരുന്നു. കാരണം ഒരു ദിവസം കൊണ്ട് നടക്കേണ്ട ഒരു മാച്ച് അത് രണ്ട് ദിവസം ആയി അത് പുനർനിർണയിക്കപ്പെട്ടു. അത് ഡെഫിനറ്റ്ലി ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ എന്നിട്ടും 240 runs എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ചേസബിൾ ടാർഗറ്റ്. പക്ഷേ നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്ന് തന്നെ എന്താ പറയുക ഔട്ടായപ്പം നമ്മൾ ഒന്ന് ഷേക്കണായി.
ആദ്യ ബാറ്റ്സ്മാൻമാർ പുറത്തായപ്പോൾ ധോണിയെ നേരത്തെ ഇറക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു.
എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇഫ് ആ ഒന്നോ രണ്ടോ മൂന്നോ ബാറ്റ്സ്മാൻമാർ പുറത്തായതിനു ശേഷം ധോണിയെ പാണ്ഡ്യയ്ക്കും നമ്മുടെ ഋഷഭ് പന്തിനും മേലെ ഇറക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ധോണിക്ക് അവരെ ഗൈഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റുമായിരുന്നു. ബട്ട് സ്റ്റിൽ വി ഹാഡ് എ മാച്ച് ഇൻ അവർ ഹാൻഡ്. അങ്ങനെയൊരു പോസിബിലിറ്റി, അങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മുടെ ക്യാപ്റ്റൻ മാനേജറും കോച്ചും എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ റിസൾട്ട് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്കില്ല.
ഫൈനൽ മത്സരത്തിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് മത്സരമാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. ശക്തമായ പ്രകടനമായിരിക്കും ന്യൂസിലൻഡിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.
ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ആളാണ്, ഞാൻ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ്. ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയ ഫൈനലിൽ വരണം എന്നാണ് ആസ് എ പേഴ്സൺ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇംഗ്ലണ്ട് ആൻഡ് ഓസ്ട്രേലിയ ബോത്ത് ആർ വെരി ഗുഡ് ടീംസ്. നല്ലൊരു കളിയാവട്ടെ, എന്നിട്ട് അതിൽ ഹൂവർ പ്ലേസ് വെൽ ഫൈനലിൽ വരട്ടെ.
ഇന്ത്യയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചത് മഴയാണെന്നാണ് ബ്രിസ്ബനിലുള്ള സെബാൻ സെബാസ്റ്റ്യൻ പറയുന്നത്. ഇന്ത്യയുടെ മോശം തുടക്കത്തിന് ശേഷം സെബാനിനും ധോണിയിൽ തന്നെയായിരുന്നു പ്രതീക്ഷ.
തീർച്ചയായിട്ടും മത്സരത്തിന്റെ റിസൾട്ട് കണ്ടപ്പോൾ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. ഇന്ത്യ വിജയിക്കുമെന്ന പ്രതീക്ഷയെ തന്നെയാണ് കാണാനിരുന്നത്. പക്ഷേ മെനിങ്ങാൻ തന്നെ നമ്മുടെ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മഴ എന്നുള്ളത് ഇന്ത്യക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടായിട്ട് വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മഴ പെയ്താൽ എബോ 250 ചേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഇന്നലെ കഴിഞ്ഞ തലേ ദിവസം തന്നെ നമുക്ക് മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. എങ്കിലും 240 ചേസ് ചെയ്യാവുന്ന ഒരു സ്കോറാണ്, നമുക്ക് ശക്തമായ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. ഇതൊക്കെ ഉള്ള സമയത്ത് എന്റെ മനസ്സിൽ ബോൾട്ടും ഹെൻറി ഒക്കെ അത്രമാത്രം കൃത്യതയോടെ എറിയുന്നവരായതുകൊണ്ട് തുടക്കത്തിലെ 10 overs പറ്റി വളരെ കൺസേൺഡ് ആയിരുന്നു. അപ്പൊ 10 overs ഒരു 20 runs പോലും വിക്കറ്റ് നഷ്ടമില്ലാതെ 10 or 15 runs എടുത്തെങ്കിൽ പോലും നമുക്ക് ജയം വളരെ ഈസി ആയിട്ട് നടത്താമെന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ 3-4 wickets പോയപ്പോ തന്നെ, ആദ്യത്തെ 2-3 wickets മെയിൻ വിക്കറ്റ്സ് പോയപ്പോ തന്നെ നമ്മുടെ മനസ്സ് പതറി. അപ്പൊ തന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കമന്റ് ഇട്ടായിരുന്നു, ധോണിക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സ് അന്നേരം എന്റെ മനസ്സ് പറഞ്ഞിരുന്ന 1 down ആയിട്ട് ധോണിയെ ഇറക്കി കൂടിയാമായിരുന്നു. ഒരു പക്ഷേ അത് ആ സമയത്ത് അനുയോജ്യമല്ലായിരിക്കാം.
ജഡേജ ധോണി കൂട്ടുകെട്ട് വിജയപ്രതീക്ഷ നൽകിയെങ്കിലും ധോണിയുടെ റൺഔട്ട് എല്ലാം മാറ്റിമറിച്ചുവെന്ന് സെബാനും വിശ്വസിക്കുന്നു.
ധോണിക്ക് മാത്രമേ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിർത്താനുണ്ടായിരുന്നുള്ളൂ. ഞാൻ 100% ധോണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ആ ത്രൂ ഔട്ട് ദ കരിയറിൽ ധോണി മാത്രമേ ഉള്ളൂ. അവസാനം വരെ വിജയപ്രതീക്ഷ എന്തെങ്കിലും വീണ്ടും വന്നെങ്കിലും അതെല്ലാം ധോണിയിലൂടെയായിരുന്നു. പിന്നെ ജഡേജ വന്നു. ജഡേജ നിന്ന സമയത്തും വളരെ വീണ്ടും നമ്മൾ ശക്തമായിട്ട് തിരിച്ചു വന്നു. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വന്നു. ഒരു വിജയപ്രതീക്ഷ എല്ലാ ഇന്ത്യൻ ആരാധകർക്കും ഒരു സന്തോഷത്തിന്റെ വകയൊക്കെ തന്നായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ആ ഒരു ഗുപ്തിലിന്റെ ഒരു ഡയറക്ട് ഹിറ്റ്, അതാണ് ആ ടേണിംഗ് പോയിന്റ് എന്നാണ് ഞാനിപ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നത്. അതുണ്ടായിരുന്നെങ്കിൽ ആ സമയം വരെ നമുക്ക് വിജയപ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു അപാകത എന്ന് പറയാനുള്ളത് നമ്മുടെ ടീമിന്റെ മിഡിൽ ഓർഡർ, അതിനൊരു പ്രോബ്ലം ഉണ്ട്. അത് ശിഖർ ധവാൻ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറി അന്ന് തൊട്ട് നമുക്ക് ആ 4, 5, 6 അതായത് പന്ത് കാർത്തിക് അവരൊന്നും അത്രമാത്രം ശക്തമായിട്ട് ആ മിഡിൽ ഓർഡറിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നവരല്ലായിരുന്നു. 2011 ഒരു യുവരാജ് സിംഗോ ആ ടൈപ്പ് ഓഫ് കളിക്കാരുടെ ഒരു അഭാവം നമുക്കുണ്ടായി, അതാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലും വളരെ നന്നായിട്ട് തന്നെ ഇന്ത്യ കളിച്ചു. ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഔട്ടായെങ്കിലും പ്രൗഡ് ഓഫ് ഇന്ത്യൻ ടീം.
കഴിഞ്ഞ ലോകകപ്പിനെ അപേക്ഷിച്ച് ഇന്ത്യയുടെ മധ്യനിര അത്ര ശക്തമല്ലായിരുന്നു എന്നാണ് സെബാൻ ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം ഇന്ത്യയുടെ ഫോമിലായിരുന്ന ഓപ്പണർ ശിഖർ ധവാന് പരിക്കേറ്റതും തിരിച്ചടിയായതായി അദ്ദേഹം പറയുന്നു.
ഓരോരുത്തർക്കും പ്രത്യേകമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. ഞാൻ അന്ന് എന്നിലെ ആരാധകൻ, ഞാൻ അമ്പാട്ടറായുടെ ഫോമിലല്ലെങ്കിൽ പോലും കളിക്കും മുമ്പേ ടീം സെലക്ട് ചെയ്ത സമയത്ത് തന്നെ അമ്പാട്ടിറായിനെ 4th number ശിഖർ ധവാൻ അമ്പാട്ടറായിടും ഉണ്ടാകണം ടീമിൽ, എന്നിട്ട് രാഹുല് സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്പണറായിട്ട് നിൽക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ പ്രതീക്ഷ. അപ്പൊ അതിൽ നിന്ന് പിന്നെ വീണ്ടും രാഹുലിനെ 4th number ലോട്ട് കൊണ്ടുവന്നപ്പോഴും രാഹുൽ ഒരു ക്ലാസ് പ്ലെയർ ആണ്. അപ്പൊ 4th number ഓക്കെ ആയിരുന്നു. അവിടെ വരെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ശിഖർ ധവാന്റെ പരിക്ക് പറ്റി രാഹുൽ ഓപ്പണിങ്ങിലോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ആ നമ്പറുകളെ അവിടുന്ന് അവർ പന്തിനെ കൊണ്ടുവന്നു. അതിനുശേഷം പിന്നെ ദിനേശ് കാർത്തികിനെ, കാർത്തികൊക്കെ ടീമിലുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ പ്ലേയേഴ്സിന് തന്നെ അവരുടെ പൊസിഷനെ പറ്റി വലിയ രാഹി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും അവരെല്ലാം ടെൻഷനിൽ അവരെല്ലാം കളിക്കുന്നത്. ഇപ്പൊ ദിനേശ് കാർത്തിക് ആണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതേ വരുന്നു പോകുന്നു എന്തൊക്കെയോ എന്നുള്ളതല്ലാതെ, കാരണം അവർക്കൊന്നും അവരുടെ ആ ഒരു പൊസിഷനെ പറ്റി യാതൊരു ഉറപ്പില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു തോന്നുന്നു.
ന്യൂസിലൻഡ് ബൗളർമാരുടെ കഴിവുകൾ ഇന്ത്യൻ നിര അല്പം കുറച്ചു കണ്ടോ എന്നുള്ള സംശയവും അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യയെ കീഴടക്കിയ കീവീസ് ജൂലൈ 14 ലോർഡ്സിൽ നടക്കുന്ന ഫൈനലിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയായിരിക്കും എതിർ ടീമിനെ നേരിടുക. എന്തായാലും ഫൈനലിനായി എല്ലാവർക്കും കാത്തിരിക്കാം.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.